സ്വരങ്ങളെ, ദൈവം ഒരു മിഷനിലാണ്. ഗോഡ് ഈസ് ഇൻ എ മിഷൻ. എന്താ മിഷൻ ദൈവത്തിന്റെ? നമ്മളൊത്തിരി മിഷൻ എന്നുള്ള വാക്ക് ഇപ്പോഴും കേൾക്കാറുണ്ട്. മിഷൻ പ്രവർത്തനം, മിഷൻസ്. വാട്ട് ഈസ് മിഷൻ? എന്താ മിഷൻ എന്ന് പറഞ്ഞാൽ? ദൈവം ഒരു മിഷനിലാണ്. എന്താണ് ആ മിഷൻ? യോഹനന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം, John chapter 3 verse 17.
ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ.
God did not send the Son into the world to judge the world, but that the world might be saved through him. എന്ത് മിഷനിലാണ് ദൈവം? God is in a rescue mission. ദൈവം ആൾക്കാരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, വിടുവിക്കുവാൻ വേണ്ടിയിട്ട്, അതാ ദൈവത്തിന്റെ മിഷൻ. പക്ഷേ ദൈവത്തിന് എന്താ ചെയ്യേണ്ടിയിരുന്നത്? ദൈവത്തിന് ചെയ്യേണ്ടിയിരുന്നത് കണ്ടംനേഷനാ. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ദൈവത്തിന് ഈ ദുഷ്ടലോകത്തെ നോക്കുമ്പോൾ ദൈവത്തിന് തോന്നുന്നത് കണ്ടംനേഷനാ. അതെ, നശിപ്പിച്ചു കളയാ. പക്ഷേ അവൻ നശിപ്പിക്കുന്നതിന് പകരം അവൻ രക്ഷിക്കുന്ന മിഷനിലേക്കാണ് കർത്താവ് ഇറങ്ങി തിരിച്ചത്. അതിനു വേണ്ടിയിട്ട് ദൈവം സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അപ്പം എല്ലാ മിഷന്റെയും ഉദ്ദേശം ടു സേവ് പീപ്പിൾ, മറ്റുള്ളവരെ രക്ഷിക്കുക, രക്ഷിക്കുക, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് അവരെ രക്ഷിക്കുക. പിശാചും ഒരു മിഷനിലാണ്. എന്താ പിശാചിന്റെ മിഷൻ? കണ്ടംനേഷൻ, കുറ്റം വിധിക്കുക, നശിപ്പിക്കുക, മോഷ്ടിക്കുക. രണ്ട് കാര്യങ്ങൾ ഒരുപോലെ നമ്മൾ കാണുക. ഒരു വശത്ത് പിശാച് മനുഷ്യനെ മുടിപ്പിക്കുവാൻ, നശിപ്പിക്കുവാൻ, തകർത്തു കളയുവാൻ, ഇല്ലാതെയാക്കുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ദൈവം ഒരു മിഷനിലാണ്. എന്താണ്? രക്ഷിക്കുവാൻ, ഡെലിവർ ചെയ്യുവാൻ, സേവ് ചെയ്യുവാൻ. അതിനു വേണ്ടിയിട്ട് സ്വന്തം പുത്രനെയും കൂടി അവിടെ നയിച്ചു. ഈ ഒരു സ്പിരിറ്റ് നമ്മളെ ഗ്രിപ്പ് ചെയ്യണം. ഈ ഒരു സ്പിരിറ്റ് നമ്മൾ, എന്ത് സ്പിരിറ്റ് നമ്മളെ ഗ്രിപ്പ് ചെയ്യണം? നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് സ്പിരിറ്റിലാണ് നമ്മൾ ഗ്രിപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഒരാളെ രക്ഷിക്കുവാനായിട്ടാണോ, അതോ ഒരാളെ കണ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ശിഷ്യന്മാരുടെ ഉള്ളിലും ഈ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. കർത്താവ് കൊണ്ട് എന്നറിയോ, ഈ വചനത്തിന്റെ പ്രത്യേകത ഉണ്ട്. വചനം എന്തിയെന്നറിയോ, എല്ലാം അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്ന കളയുന്ന ഒരു കാര്യം വചനം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. The word which I have spoken to you cleanse you. അപ്പോൾ ഈ വചനത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അഴുക്കിനെയും അടിച്ചു വാരി തൂത്ത് കളഞ്ഞ് വൃത്തിയാക്കി നമ്മളെ ക്ലീൻ ചെയ്യുവാനായിട്ടാണ്. ശിഷ്യന്മാരുടെ ഉള്ളിലും എന്തുണ്ടായിരുന്നു അറിയാമോ? ഈ ഒരു കാര്യം കിടപ്പുണ്ട്. ഈ കണ്ടമിങ് സ്പിരിറ്റ് കിടപ്പുണ്ട് ശിഷ്യന്മാരുടെ ഉള്ളിലും. യേശു യെരുശലേമിലേക്ക് പോകുന്ന വഴി ശമരിയിലൂടെ പോയി. പക്ഷേ യേശു ജെറൂസലേമിലേക്കാണ് പോകുന്നത് കണ്ടപ്പോൾ ശമരിയക്കാർ എന്ത് ചെയ്യുന്നറിയാവോ? അവർ യേശുവിനെ റിസീവ് ചെയ്തില്ല. യോഹന്നാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? കർത്താവെ, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഇവരെ നശിപ്പിച്ചു കളയുവാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ. ജനുവിൻ അല്ലേ കാര്യം? ശരിയല്ലേ? കാരണം യേശുവാണ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കാത്ത പാപം, യേശുവിനെ സ്വീകരിക്കാത്തതാണ് പാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ യേശുവിനെ സ്വീകരിച്ചില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. യേശുവിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ഇനി ഇവന്മാരെ ഈ ഭൂമിക്ക് മൊളി വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഇപ്പൊ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തോളാം, എന്ത് ചെയ്തോളാം? ഇപ്പം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഇവരെ നശിപ്പിച്ചു കളഞ്ഞേക്കാം. ഞാൻ ആലോചിക്കുക, എന്തോ ഒരു വിശ്വാസമാണ് ശിഷ്യന്മാരുടെ. കാരണം കർത്താവ് കുറച്ചു മുമ്പ് പറഞ്ഞിരിക്കുകയാണ്, എന്താണെന്നറിയോ, നിങ്ങൾ കൽപ്പിച്ചാൽ ഈ അത്തിയോട് കടലിലേക്ക് പോയി നട്ടുപോകാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നട്ടുപോകും. ആ അങ്ങനെയാണെങ്കിൽ ഏലിയാവിന്റെ സ്റ്റൈലിൽ തീ ഇറങ്ങി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇപ്പം നശിച്ചു പോകും, സ്പോട്ട് ഔട്ട്. കർത്താവ് പറഞ്ഞു, ഐ ആം ഇൻ എ മിഷൻ. ഞാനൊരു മിഷനില്ല. എന്താ മിഷൻ? മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാൻ, രക്ഷിക്കുവാൻ. അപ്പൊ ഇതാ കർത്താവിന്റെ മിഷൻ, അതായിരുന്നു. പക്ഷെ ശിഷ്യന്മാർക്ക് പോലും അതിന്റെ ആ ഒരു അന്തസ്സത്തെ പിടികിട്ടിയില്ല. പല സമയങ്ങളിലും ഈ കണ്ടമിങ് സ്പിരിറ്റാ വരുന്നത്. ഉയർത്തെഴുന്നതിന്റെ ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുമ്പോൾ ഒരു സംഭവം ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും ഒക്കെ നിൽക്കുമ്പോഴത്തേനും ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവേ ഇവന്റെ കാര്യം എന്തായിത്തീരും? എന്താ ഇവന്റെ കാര്യം എന്തായിത്തീരും? കർത്താവ് ചോദിച്ചു, ആ ഞാൻ വരുവോളം ഇരിക്കണമെങ്കിൽ, എനിക്ക് ഇരിക്കാനാണ് എന്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്താണ് എന്ന് പറയാം. നീ ഡോണ്ട് ബി എ ട്രബിൾ മേക്കർ, ഡോണ്ട് ഇന്റർഫിയർ ഇൻ അതർ മാറ്റേഴ്സ്. ഞാൻ പറഞ്ഞ സ്വരങ്ങൾ, ഈ ഒരു സ്പിരിറ്റ് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്ത് മിഷനില്ല, ഇതറിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ രക്ഷിക്കുന്നതിന് പകരം നമ്മൾ നശിപ്പിക്കുന്നവരായിത്തീരും, നശിപ്പിക്കുന്നവരായിത്തീരും. കർത്താവ് വന്നത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ടു സേവ് പീപ്പിൾ, ടു ഡെലിവർ പീപ്പിൾ, നോട്ട് ടു കണ്ടെം പീപ്പിൾ. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ കോറിൽ എഴുതി വെക്കണം, ഹൃദയത്തിന്റെ മാംസപ്പനകിൽ എഴുതി വെക്കണം. കർത്താവിന്റെ മിഷൻ ടു സേവ് പീപ്പിൾ, ടു സേവ് പീപ്പിൾ. പക്ഷേ നമ്മുടെയൊക്കെ ബേസിക് നേച്ചർ എന്താണെന്നറിയോ, അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ നേച്ചർ ഉണ്ട്, എന്താണെന്നറിയോ, അത് കണ്ടം ചെയ്യാനായിട്ട്, അത് കണ്ടം ചെയ്യാനായിട്ട്. നമ്മൾ കാണുന്ന മനോഹരമായ ഒരു പിക്ചർ നമുക്ക് ആ പോർഷൻ ജസ്റ്റ് ഒന്ന് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിൽ നമുക്ക് ആ ടോപ്പിക് അറിയാം. ഒരു പാപിനിയായ സ്ത്രീയെ ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിന്റെ അടുക്കൽ പിടിച്ചോണ്ട് വന്നു. എന്റെ 5-ാം വാക്യം, verse 5, 8-5,
ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു.
ശ്രദ്ധിച്ചേ, ശാസ്ത്രിമാരും പരീശന്മാരും, നിങ്ങൾ അവരെ കുറിച്ചൊക്കെ വിശദമായൊരു പഠനം നടത്തുന്നല്ല. ഈ ബൈബിൾ വായിക്കുമ്പോഴത്തേനെ പരീശന്മാരെന്ന് കാണുമ്പോഴത്തേന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് പഠിക്കുന്നല്ല. കാരണം എന്താറിയോ, ഈ നമ്മുടെ ഉള്ളിൽ ഒത്തിരി പരീശത്വം ഉണ്ട്. അതേ പറഞ്ഞ വചനം അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് കളയാൻ കർത്താവ് ആഗ്രഹിക്കുക. ഇവരും ഇവരൊരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. തല ചോദിക്ക്, അവളെ അവളുടെ വഴിക്ക് വിട്ടാ പോരെന്നേ. ഞാൻ ചോദിക്കുന്നത്, ഇവളെ പിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ മതഭക്തിക്ക് ഒരു പ്രശ്നമുണ്ട്, ഹൃദയം കഠിനമായി പോകും. മതഭക്തന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പമതാ, ഹൃദയകാഠിന്യം. ഈ മതഭക്തിയോട് ചേർന്ന് വരുന്ന ചില കാര്യങ്ങളാണ് എന്താണെന്ന്, ഒന്ന് പ്രൈഡ്, അഹങ്കാരം, അതൊക്കെ ചേർന്ന് വരുന്ന കാര്യങ്ങളാ. അവള് പാപം ചെയ്ത് ജീവിക്കുന്നെങ്കിൽ അവള് ജീവിക്കട്ടെ, അവളെ വിട്ടാ പോരെ. പിടിച്ചുകൊണ്ട് വരിക, ആരൊക്കെ കൊണ്ടുവരിക, യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. എന്താണെന്നറിയോ, ഇവളെയും ശിക്ഷിക്കണം, യേശുവിനെയും പിടിക്കാനോ പറ്റിയാണോ പിടിക്കണം. നമുക്ക് അവരുടെ ഹൃദയകാഠിന്യം അറിയാൻ പറ്റൂ. എന്നിട്ട് ചോദിച്ചു, കർത്താവ് നീ ഇവളെ കുറിച്ച് എന്താ പറയുന്നത്? ശരിയല്ലേ? കർത്താവ് ഒന്നും മിണ്ടിയില്ല. യേശു കുനിഞ്ഞ് എന്ത് ചെയ്തു? വിരലുകൊണ്ട് മേലത്തെഴുതിക്കൊണ്ടിരുന്നു. ഒരു മറുപടി, പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. സ്വർണ യേശു ഈ ഈ ഭാഗമൊക്കെ നമ്മൾ ഒത്തിരി നിർത്തി ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ്. എന്താ യേശു ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്? സഹോദര, നമ്മളെല്ലാവരും ഒരുപോലെ പാപത്തിന്റെ കീഴിലാണ്. പിന്നെന്തുകൊണ്ടാണ് നീ ഇന്ന പാപത്തിനുള്ള ആളെ വിധിക്കുകയും നിന്റെ പാപത്തിന്റെ അവസ്ഥ കാണാതിരിക്കുകയും ചെയ്യുന്നത്? എന്ത്? ഇതാ ബേസിക് പ്രോബ്ലം മനുഷ്യന്റെ. മറ്റുള്ളവരുടെ എല്ലാവരുടെ പാപങ്ങളെ നാം കാണുന്നു, നമ്മുടെ പാപത്തെ നാം കാണുന്നില്ല. ഇതിന് പറഞ്ഞ പേരാ, നമ്മുടെ പാപങ്ങളെ കാണാതെ മറ്റുള്ളവരുടെ പാപങ്ങളെ കാണുന്നതിന് പറഞ്ഞ പേരാണ് ജഡ്ജ്മെന്റ്, കണ്ടംനേഷൻ. കാരണം അതൊന്നറിയാമോ, വിധിക്കാൻ അധികാരമുള്ള ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അത് കർത്താവാ. കാരണം അവൻ ആ പാപം ചെയ്യാത്തവൻ, വേറെ ആർക്കും വിധിക്കാൻ അധികാരമില്ല. ഒരു പാപമെങ്കിലും നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്തവരാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ജഡ്ജ്. ഒരു പാപമെങ്കിലും നിങ്ങൾ ചെയ്തു പോയെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വിധിക്കാൻ അധികാരമില്ല. കർത്താവ് പറഞ്ഞേ, ഇതുവരെ ഒരു പാപവും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജഡ്ജ്, നോ പ്രോബ്ലം, കം ഓൺ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, 9-ാം വാക്യം. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. വിത്ത് ഓൾഡർ വൺസ് ആദ്യം ആരാ പോയെ? പ്രായമുള്ളവരാ പോയെ. കാരണം എന്താ, കൂടുതൽ കാര്യം ചെയ്തിരിക്കല്ലേ, കൂടുതൽ വർഷം പാപം ചെയ്ത് കൂട്ടിയില്ലേ. അപ്പൊ അവര് നോക്കിയപ്പോ മനസാക്ഷി കുത്തിച്ചതിനോട് കൂടുതലാ. ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. യേശുവിന്റെ മുമ്പിൽ വരുമ്പോഴേ മനസാക്ഷി കുത്ത് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും വിധിക്കാം. യേശുവിന്റെ അടുക്കൽ വന്നാൽ വായടഞ്ഞു പോകും. കാരണം അവിടെ കണ്ണാടിയിൽ എന്ന പോലെ നാം നമ്മളെ കാണും, നമ്മളെ കാണും. ഞാനിങ്ങനെ വിചാരിക്കുന്നു എറിയാനായിട്ട് നിൽക്കുക. കാരണം എന്നെ ചില ജീസസ് ഫിലിമിലൊക്കെ അങ്ങനെ കാണിച്ചിരിക്കുന്നു, എറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ആക്ഷനൊക്കെ ആയിട്ട്. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, ഈ ആൾക്കാരെല്ലാം കൂടെ എറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഒരു വാക്ക് യേശു പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എറിയും. യേശു പറഞ്ഞു, പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യന്റെ ഉള്ളിൽ വെച്ചില്ലായിരുന്നെങ്കിൽ, ഇത് വെച്ചിട്ട് തന്നെ എന്തുമാത്രം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. മനസാക്ഷി കുത്താൻ തുടങ്ങി. അതിന് പറഞ്ഞ പേരാണ് മനസാക്ഷി കുത്ത്, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ. അവര് മൂത്തവർ മുതൽ ഇളയർ വരെ എല്ലാവരും. എന്നിട്ട് യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതാണ് യേശുവിന്റെ മിഷൻ ഞാൻ പറഞ്ഞത്. അതിന്റെ 10-ാം വാക്യം, യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഐ ഡു നോട്ട് കണ്ടെം യു ഈദർ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇതാ യേശുവിന്റെ മിഷൻ. മനുഷ്യപുത്രൻ വന്നത് മനുഷ്യരെ വിധിക്കുവാനല്ല, അവരെ രക്ഷിക്കുവാൻ. നോട്ട് ടു കണ്ടം ബട്ട് ടു സേവ്. ഒരാൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാ, വിധിക്കാനല്ല, എങ്ങനെ രക്ഷിക്കാൻ കഴിയും. ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ് വിധി. പെട്ടെന്നാണ് ആലോചിച്ച് നോക്കി, നമ്മൾ തന്നെ ശ്രദ്ധിച്ചു നോക്കി, എത്ര പെട്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നല്ലേ. ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് തന്നെ കുറച്ചാളായിട്ട് ചർച്ചിലൊന്നും കാണുന്നില്ലായിരുന്നു, അപ്പോഴേ എനിക്ക് തോന്നിയതാണ് അല്ലേ. ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, പുള്ളിക്കാരൻ ഒന്ന് ചോദ്യം ചെയ്ത, പാസ്റ്റർ അടുത്തൊന്ന് ചോദിച്ചു, പാസ്റ്റർ ആ പ്രസംഗം ഒന്ന് എന്നാ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷാ, അതൊന്നില്ലേ മലയാളത്തിലേക്കോ കന്നഡ എന്നാ തമിഴിലേക്കോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് സഹോദരൻ പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ പുള്ളിക്കാരൻ. അടുത്ത ദിവസം മറ്റേ പുള്ളിക്കാരനെ ഒരു അസുഖം ബാധിച്ചു, ഒരു സ്ട്രോക്ക് പോലെ ഏകദേശം വന്നു. ഉടനെ തന്നെ അവിടെ നിന്ന് അറിയിപ്പുണ്ടായി. എന്താ അറിയിപ്പ്? പാസ്റ്ററോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഇത് സംഭവിച്ചേ. അതിന്റെ അർത്ഥം തന്നെ, ഇനി പാസ്റ്റർമാരോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് നമ്മുടെ കുഴപ്പം. ദിസ് ഇസ് എ പ്രോബ്ലം. ആർക്കൊരപകടം ഉണ്ടായാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചാടി വീഴും. എന്താ, എന്തുകൊണ്ടാ സംഭവിച്ചേ? ഈയിടെയായിട്ട് പിന്മാറ്റം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എവിടം വരെ ചെന്ന് അവസാനിക്കും. സൗര ദൈവത്തിന്റെ കാര്യം ദൈവം ചെയ്യട്ടെന്ന്. ദൈവം ചിലപ്പോ ചില കാര്യങ്ങൾ ചിലപ്പോ ബാലശിക്ഷ കൊടുക്കുമായിരിക്കാം. എന്തെങ്കിലും വടമോട്ട് യു കർത്താവ് ചോദിച്ചു പോലെ, അത് നിനക്കെന്ത്? ഞാൻ പറഞ്ഞത് വളരെ പെട്ടെന്നൊരു ഒരു ജഡ്ജ്മെന്റൽ മൈൻഡ് നമുക്കുണ്ട്, നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് എല്ലാവർക്കും ഇൻക്ലൂഡിങ് മീ, ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയാ പറയുന്നത്, വളരെ പെട്ടെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും, നമ്മൾ ജഡ്ജ് ചെയ്യും. പക്ഷേ കർത്താവ് പറഞ്ഞത്, ഞാൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടി അല്ല വന്നത്, ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ വന്നേ. സ്വരങ്ങൾ ഒന്ന് നമ്മൾ തിരിച്ചറിയണം, ഒത്തിരി കാര്യങ്ങളുടെ ആൻസർ നമ്മുടെ കയ്യിലില്ല. ജന്മന അന്ധനായ മനുഷ്യനെ കണ്ടപ്പോ ശിഷ്യന്മാരനെ ചോദിച്ചു, കർത്താവേ ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെ പാപമാണോ? ആ പെട്ടെന്ന് ഓർമ്മ വന്നത്, അല്ലല്ല, ഇത് ജന്മനാൽ അന്ധനാണെന്നു, അപ്പൊ പിന്നെ ഇവൻ പാപം ചെയ്യാൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല, അപ്പൊ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? നമുക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചേ? ഡോണ്ട് ജഡ്ജ്. ചാടിക്കേറി ആരെയും ജഡ്ജ് ചെയ്യരുതേ. ഒരാൾക്കൊരു അപകടം സംഭവിച്ചാൽ, ഒരാൾക്കൊരു വീഴ്ച സംഭവിച്ചാൽ, ഡോണ്ട് ജഡ്ജ്, ട്രൈ ടു ഹെൽപ് ദം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീണാൽ, നിങ്ങളുടെ കുഞ്ഞൊന്ന് ഓടി വീണു, നമ്മളൊരു കാര്യം ഒരുപക്ഷെ പറയുമായിരിക്കും, എന്നോട് അപ്പനും പറഞ്ഞ കേൾക്കാത്തോണ്ടാണ് വീണത്. പക്ഷെ അവന്റെ കാലൊടിഞ്ഞ് അത് പറയുമോ? അവൻ വീണ് കാലൊടിഞ്ഞ് തലയും പൊട്ടി ചോരയൊലിപ്പിച്ച് കിടക്കുമ്പോ നമ്മൾ പറയുമോ ചെന്നിട്ട്, എടാ നിന്റെ അപ്പനെയമ്മ അനുസരിക്കാത്തോണ്ടാണ് വീണ് കാലൊടിഞ്ഞ് തല പൊട്ടിയെന്ന് പറയോ? ഇല്ല, നമ്മൾ ഓടിച്ച് അവനെ പൊക്കിയെടുക്കും. എത്രയും പെട്ടെന്ന് 108 ആംബുലൻസ് വിളിച്ച് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കാരണം എന്താണെന്നറിയാമോ? വാട്ട് ഈസ് ദി അണ്ടർലൈങ് ആറ്റിറ്റ്യൂഡ്? എന്താ? സ്നേഹം, ദയ, കരുണ, മനസ്സലിവ്. ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് മിസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളാ, ദയ, സ്നേഹം, കരുണ, മനസ്സലിവ്. ഇതാ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ക്യാരക്ടർ. അത് ദൈവത്തിന്റെ ക്യാരക്ടർ, ഇതറിയണം. ഇതറിയാതെ ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ദയയും നീതിയും ന്യായവും നടത്തുന്നുവെന്ന് എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. Knowing that, I delight in loving kindness. സ്വരങ്ങളെ നമ്മുടെ ദൈവത്തിന്റെ നേച്ചർ നമ്മൾ അറിയുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കാണത് വരുന്നത്, നമ്മൾ അപ്പനൊരു അപകടം പറ്റിയോ, അവർ അറ്റാക്ക് വന്നു, നിങ്ങൾ എന്നാ പറയും? എന്തു പറയും? അപ്പൻ ചെയ്ത പാപത്തിന്റെ ഫലമാന്ന് പറയുമോ? ഇല്ല, അന്നേരം മുക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കൊടുക്കാതെ ട്രീറ്റ്മെന്റ് വീഴും കൊടുക്കും. കാരണം എന്താ? സ്നേഹം, സ്നേഹം. പിന്നെ നമ്മൾ ഇത്രയൊക്കെ പറയായിരിക്കും, ഹാ ഇത് രക്ഷിക്കപ്പെടാനൊരു കാരണമായി തീരണം, ദാറ്റ് ഈസ് ഓക്കെ, അത് സ്നേഹമാ. കാരണം അവരുടെ ആത്മാവ് നരകത്തിൽ പോകരുന്നുള്ള ആഗ്രഹത്തിൽ എന്ന് പറയുന്ന, ദാറ്റ് ഈസ് റിയലി ഗുഡ്, ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ ഡോണ്ട് ജഡ്ജ്. കഥ പറയാണ്, സ്ത്രീയെ ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. സ്വരങ്ങൾ, ഇത് ഇത് നമ്മുടെ ഹൃദയത്തിന്റെ കോറിലേക്ക് ഒന്ന് കയറണമെന്ന് ഞാൻ പറയുന്നു. കം ബാക്ക്, Matthew 7, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. അതിന്റെ 1 മുതൽ താഴേക്ക് വായിക്കാം, 1 മുതൽ 5 വരെ.
നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളയുവാൻ വെടിപ്പായി കാണും.
ആ ശ്രദ്ധിച്ചേ, ഡു നോട്ട് ജഡ്ജ് സോ ദാറ്റ് യു വിൽ നോട്ട് ബി ജഡ്ജ്ഡ്. ഫോർ ഇൻ ദ വേ യു ജഡ്ജ് യു വിൽ ബി ജഡ്ജ്ഡ്, ആൻഡ് ബൈ യുവർ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർ ഇറ്റ് വിൽ ബി മെഷർഡ് ടു യു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാക്യമാണ്, നമ്മൾ വളരെ പാസീവ് ആയിട്ട് എടുക്കുന്ന ഒരു വാക്യമാണ്. രാവിലെ എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഈ ഒരു വാക്യം കയറിങ്ങി വന്നു. എവിടുന്ന് വന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ വാക്യം രാവിലെ എന്നെ കയറി ഗ്രിപ്പ് ചെയ്തൊരു വാക്യമാണ്. വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. എവിടെയാ വിധി ആരംഭിക്കുന്നറിയോ? യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരാള് ഉടനെ പെട്ടെന്ന് അയാൾക്ക് വിധിക്കാനായിട്ട് കഴിയത്തില്ല. വൈ എന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്തേക്കൊന്ന് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു പോകേ, ആ സമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കേ. അപ്പോൾ ഏതെങ്കിലും ഒരാൾ കണ്ണുകുടിച്ച് വഴിയിൽ ബോധമില്ലാതെ കിടന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നുമായിരുന്നു അന്നേരം? രണ്ട് കാര്യങ്ങൾ തോന്നും. ഒന്ന്, ഞാൻ രക്ഷപ്പെട്ടല്ലോ തോന്നും. രണ്ട്, പാവം, ആര് സഹായിക്കാനില്ലല്ലോ, അല്ല ഇങ്ങനെയായി പോയല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ തോന്നുന്നത്? എന്താണെന്നറിയോ, നാളുകൾ കഴിയുമ്പോൾ നമ്മളോട് എത്രത്തോളം ദൈവം ക്ഷമിച്ചു എന്നുള്ളൊരു കാര്യം മറന്നു പോകാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. രക്ഷിക്കപ്പെടുമ്പോ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു സെൻസ് എന്താണെന്നറിയാമോ? എന്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ചു കിട്ടി, എന്റെ അനവധിയായ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു. കാർമേഘം പോലുള്ള പാപങ്ങൾ, കൂരിട്ടായ പാപങ്ങൾ എല്ലാം കർത്താവ് ക്ഷമിച്ചു. അതിന്റെ ജോയ നമ്മൾ രക്ഷയിൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് മറ്റൊരാളെ കാണുമ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ തോന്നത്തില്ല. കാരണം എന്താ? ഞാനും പണ്ട് അതേ കുഴിയിലായിരുന്നു, ഞാനും പണ്ട് പാപത്തിലായിരുന്നു, എന്നോട് കർത്താവ് കരുണ കാണിച്ചതാ. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പം ഈ കാര്യത്തിന്റെ ത്രില്ല് കുറഞ്ഞു പോയി. ഏത് കാര്യത്തിന്റെ? കർത്താവിന്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ചു എന്നുള്ളതിന്റെ ത്രില്ല് കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഈ മറ്റുള്ളവരെ കണ്ടം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നത്. നീ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മൾ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോ, ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെ രക്ഷിക്കാനായിട്ട് ഒരു ചെറുവിരല് പോലും അവരനക്കത്തില്ല. ജഡ്ജ് ചെയ്യുന്ന എല്ലാവരുടെ ഏറ്റവും ടിപ്പിക്കൽ ലക്ഷണം അതാണ്. അവൻ ശരിയാത്തില്ലെന്നേ, അവൻ ആര് പറഞ്ഞാലും ശരിയാത്തില്ല, എന്തുമാത്രം പറഞ്ഞു നോക്കിയതാ, അവൻ രക്ഷപ്പെടത്തില്ല. ഇനി പറഞ്ഞവരാണ് ജഡ്ജ്മെന്റ്. പക്ഷേ അവൻ രക്ഷപ്പെടാനായിട്ട് ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യം. അവരുടെ രക്ഷയ്ക്കായിട്ട് ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? എന്താ ചെറുവിരൽ അനക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്? ആരും അറിയാതെ രഹസ്യത്തിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോന്ന്? ഒരിക്കലെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ തോന്നുന്നില്ല. സോറി, കർത്താവ് പറയാണ്, ഐ ആം ഇൻ എ മിഷൻ ടു റെസ്ക്യൂ പീപ്പിൾ, ഐ ആം ഇൻ എ മിഷൻ ടു സേവ് പീപ്പിൾ. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ, കണ്ടം ചെയ്യാനല്ല, കുറ്റപ്പെടുത്താനല്ല, ഇല്ലായ്മ ചെയ്ത് കളയാനല്ല. ഒരു ടീനേജർ ഒരിക്കലും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെ ഉള്ളതല്ല വേറെ ഇറച്ചില്ലേ ബ്രദറെ, ഞാന് ഇപ്പൊ നിക്കാൻ പഠിച്ചു ബ്രദറെ. പക്ഷെ എന്നെ നിക്കാൻ പഠിച്ചേ? ഈ ചിലരുടെ അടുക്കലോട് ചെന്ന് കഴിഞ്ഞാ പിന്നെ അവര് നമ്മളെ ഇല്ലായ്മ ചെയ്ത് കളയും. അതുകൊണ്ട് ഞാനിപ്പം അതൊക്കെ അവരെയൊക്കെ നോക്കിയും കണ്ടു നോക്കി, ഞാനിപ്പം അങ്ങനെയുള്ളവരുടെ അടുക്കൊന്നും മാറി നിൽക്കും. ഞാൻ പറഞ്ഞു, സഹോര അത് കുറച്ച് നല്ലതാണ്, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് എ പെർമനന്റ് സൊല്യൂഷൻ. ഞാൻ ചോദിക്കട്ടെ സഹോരങ്ങളെ, നമ്മുടെ അടുക്കൽ നിന്ന് ആൾക്കാർ മാറുന്നുണ്ടോ? നമ്മുടെ സംസാരം അവരെ എൻകറേജ് ചെയ്യുന്നതാണോ? ഒരു ചെറിയ തമാശ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ ചിലപ്പോ ഒരു തമാശ പറഞ്ഞു, ചിലപ്പം ഒരാൾക്ക് എന്നാ പറഞ്ഞത്, ഈ ഇപ്പം ഒരാൾ ചെറിയ തടി വെച്ചു, വളന്തു പറയും ആ ചില മിനിങ്ങിയല്ലോ, അത് പറയാൻ പറ്റൊന്നുമല്ല. പക്ഷെ കാണുമ്പോ കാണുമ്പോ മിനിങ്ങിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമാണ് അതിന്റെ അർത്ഥം. വല്ലപ്പോഴും എന്തെങ്കിലും പറയുന്നത് ഇറ്റ് ഇസ് ഓക്കെ. അതുപോലെ ഉപദേശിക്കുന്ന കാര്യം എന്നാടാ ശരിയായോ, നീ ഇങ്ങനെയൊക്കെ പഠിക്കാൻ നോക്ക്, അപ്പനും അമ്മയും കഷ്ടപ്പെടുന്ന കണ്ടില്ലേ. ഞാൻ പറഞ്ഞതിനറിയോ, അനേകരുടെ അടുക്കലേക്ക് ആൾക്കാര് ചെല്ലാനായിട്ട് മടിക്കുന്നതിന്റെ കാര്യം ജഡ്ജിങ്, ആ മെന്റാലിറ്റി അതാ. ഞാൻ ചോദിക്കട്ടെ മറിച്ച് സഹോദര, ആ കൊച്ചിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? Have you ever prayed for him? പ്രാർത്ഥിച്ചോ? എന്തെങ്കിലും പ്രാർത്ഥിച്ചോ? മുടിയങ്ങാണ് ഇച്ചിരി നീളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ പരിപാടി പിന്നെ ഇല്ലായ്മ ചെയ്ത് കളയും. പിന്നെ അവരെന്തെങ്കിലും അറ്റൻഷൻ ക്യാച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അതിനെ സോൾവ് ചെയ്യേണ്ടത്. അങ്ങനെയല്ല, ദാറ്റ് ഇസ് നോട്ട് ദ വേ. അവരുടെ ഡ്രസ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു അല്പസ്വല്പം വ്യത്യാസം ഒന്നും കണ്ടാൽ വൈ ആർ യു ഗെറ്റിംഗ് ഒഫൻഡഡ്? എന്നെ ഇത്ര ബുദ്ധിമുട്ട്? അവരെ സ്പിരിച്വൽ ആക്കാനാണോ? അല്ല, നോ, ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഈസ് റോങ്. ഐ താങ്ക് ഗോഡ് നമ്മുടെ ടീനേജേഴ്സ് ഇവിടെ ഉള്ള ഓർത്തിയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനേകം സഭകളില് ടീനേജേഴ്സ് ഇല്ല. ഡു യു നോ ദാറ്റ്? പ്രായമായവരുടെ കുറ്റപ്പെടുത്തലും ഉപദേശവും എല്ലാം കേട്ട് മടുത്ത് അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഓടിപ്പോവാ. ഐ താങ്ക് ഗോഡ് അവർ ടീനേജേഴ്സ് ആർ ഹിയർ. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, ഈ ജഡ്ജ് ചെയ്യുന്ന ഈ ഒരു സ്പിരിറ്റിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇവനായി ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഉൾപ്പെടുത്തിയാ പറഞ്ഞല്ല, ഞാൻ നിങ്ങളോട് മാത്രമല്ല ഈ പറയുന്നത്. ഈ സ്പിരിറ്റ് കർത്താവെ എന്ന് പൂർണ്ണമായിട്ട് വിടുവിക്കണം. ഒരാളെ കാണുമ്പം പെട്ടെന്ന് ഞാൻ അങ്ങ് ജഡ്ജ് ചെയ്യ. ഒരു സഹോദരൻ, ഒരു പാട്ട് പാടുന്ന സഹോദരന, അപ്പൊ നമ്മുടെ സഹോദരന്മാരിക്കും ഒരു മീറ്റിംഗിന് പോയി. അപ്പം അന്ന് ഈ സഹോദരൻ അവിടെ ഉണ്ട്, മുള്ളി മുടിയൊക്കെ ഇച്ചിരി നീട്ടി വളർത്തിയിട്ടുണ്ട്. പാട്ടൊക്കെ പാടി, അത് കേട്ടപ്പോഴേ നമ്മൾ വിധിച്ചു, എന്താ ഇവൻ ശരിയാവുകയല്ല, ഇവൻ ക്രിസ്തീയ കീർത്തനം പാടിയാലും ഇവൻ ശരിയല്ല. പക്ഷെ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ് കേട്ടപ്പോഴാണ് ആ സഹോദരന്മാരെ ചലഞ്ചിതായത്. ഈ സഹോദരൻ അദ്ദേഹത്തിന്റെ ടാലന്റ് പാട്ട് പാടുന്നതാണ്. പല ബാറുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി പാടി ടെസ്റ്റിമണി പറയുകയാണ്. നമ്മൾ പിന്നെ അതിവിശുദ്ധന്മാരായത് ബാറിന്റെ സൈഡിൽ കൂടെ മോൻ നോക്കത്തില്ല, ഇങ്ങനെ വെട്ടിച്ച് പോകും. കാരണം ഇങ്ങനെ നമ്മുടെ വിശുദ്ധി പോയാൽ അങ്ങോട്ടെങ്ങാണ് നോക്കിയാൽ. ഞാൻ പറഞ്ഞത് ഈ ജഡ്ജ്മെന്റൽ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഒത്തിരി കയറിപ്പോയി. കാരണം എന്താണെന്നറിയാമോ, വിശുദ്ധന്മാരുടെ കൂടെ അല്ലേ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സി മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കർത്താവ് അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞു തന്നെ. കർത്താവിന് അവരെ കണ്ടിട്ടൊന്നും കർത്താവ് ഒപ്പൻഡഡ് ആയില്ലെന്ന് ഞാൻ പറഞ്ഞു. കർത്താവിന് അവരെ കണ്ടിട്ട് കരുണ തോന്നി. മക്കൾ ആരെങ്കിലും ഒരു അല്പം വഴിതെറ്റിപ്പോയാൽ ഉടനെ എല്ലാരും പറഞ്ഞെന്നറിയോ, ആ അപ്പനുമ്മ ശരിയല്ല. എന്താ അപ്പനുമ്മ ശരിയല്ല? ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റാ. സ്വരങ്ങളെ, സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. Don't judge. ജഡ്ജ് ചെയ്യാൻ വേണ്ടി ചാടി വീഴരുത്. ഒരാൾ വീഴുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പയ്യൻ അവന്റെ നടപ്പിന് വ്യത്യാസം വന്നെന്ന് കാണുമ്പോൾ, പ്രേ ഫസ്റ്റ്. ആദ്യം പ്രാർത്ഥനയിൽ ആരംഭിക്കുക. ഗോഡ് വിൽ ഗിവ് യു ദ റൈറ്റ് വേർഡ്സ് ടു സ്പീക്ക്. ദൈവം നിങ്ങളോട് റൈറ്റ് വേർഡ് തരും സംസാരിക്കാനായിട്ട്. റൈറ്റ് വേർഡ് തരും. കർത്താവിനോട് പറയാം, കർത്താവേ നമ്മൾ ആ പാട്ടില്ലേ, കഠിനമാമെൻ ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. ഇന്ന് രാവിലെ ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? കർത്താവേ ഒത്തിരി നാളിങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാനാണ് തോന്നുന്നത്, പക്ഷെ ഒരാളെ രക്ഷിക്കേണ്ട വ്യക്തിയാ ഞാൻ. ഒരാള് പിന്മാറ്റത്തിൽ പോകുമ്പോൾ അയാളെ രക്ഷിക്കേണ്ട വ്യക്തിയാ ഞാൻ. ഒരാള് ക്ഷീണിച്ചിരിക്കുമ്പോൾ എങ്ങനെങ്കിലും ഉയർത്തേണ്ട വ്യക്തിയാ ഞാൻ. അങ്ങനെ എന്നെ വിളിച്ചിരിക്കുന്നേ. ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥ ഗോഡ്ലി ആയിട്ടൊരു വ്യക്തിക്ക്. നിങ്ങൾക്കറിയാവോ ഈ ബോംബെയിലുള്ള റെഡ് സ്ട്രീറ്റിലൊക്കെ അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന സഹോദരങ്ങളുണ്ട്. ഡു യു നോ ദാറ്റ്? ബോംബെയിലെ റെഡ് സ്ട്രീറ്റിൽ താമസിച്ച് അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന സഹോദരങ്ങളുണ്ട്. അവിടെയുള്ള അനാഥ കൊച്ചുങ്ങളെ, അമ്മമാരെ ഒന്നും നോക്കാത്ത കൊച്ചുങ്ങളെ എടുത്തു വളർത്തി അവിടെ സുവിശേഷം അറിയിക്കുന്ന സഹോദരങ്ങൾ. HIV ഒക്കെ ബാധിച്ച് ഈ ആൾക്കാര് അവരെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവരെടുത്ത് ടേക്ക് കെയർ ചെയ്യുന്നവര്. ഓ, എന്തൊരു സ്പിരിറ്റ് ആണ്! വാട്ട് എ വണ്ടർഫുൾ സ്പിരിറ്റ് ഇറ്റ് ഈസ്! ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ നാല് ചുവരുകൾക്കകത്ത് ഹൃദയം ഇടുങ്ങി മറ്റുള്ളവർ ആരെക്കുറിച്ച് പോലും ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സഹോദരങ്ങളെ. മറിച്ച് ഇതിന്റെ അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഒന്ന് ആലോചിച്ച് വെക്കും. കൻ യു ഇമാജിൻ, നിങ്ങൾക്ക് സിഗരറ്റും വലിച്ച് നിൽക്കുന്ന ഒരാളോട് ചെന്ന് ഫ്രാങ്ക് ആയിട്ടും സംസാരിക്കാനായിട്ട് പറ്റുമോ? അതെ, ആ പുകയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഹാർട്ടിന് എന്തെങ്കിലും പറ്റിയാലോ? മദ്യപിച്ചിരിക്കുന്ന ഒരാളെ അയാളെ കൂട്ടിയിരുത്തി ഇച്ചിരി സമയം സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് പണ്ടൊരിക്കൽ നമ്മൾ ഒരു കുഴി കിടന്നവരാ, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും കുഴിയിൽ കിടന്നവരാ. പക്ഷെ ഇപ്പോൾ കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ച്, കർത്താവ് നമ്മളെ വേർതിരിച്ചപ്പോൾ ഇപ്പൊ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. കർത്താവ് പറയാണ്, കം ബാക്ക്, റിപ്പൻറ്റ്. ഞാൻ അവസാനത്തെ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കും. കർത്താവിന്റെ ഹൃദയം നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അവസാനത്തെ കാര്യം പറഞ്ഞിട്ട് ഈ എന്നാ വെളിപ്പാട് ഉത്സവം 2-3 അധ്യായത്തില് 7 സഭകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. എത്ര സഭകളുണ്ട്? 7 സഭകൾ. അതിലേറ്റവും മോശം സഭ ഏതാ? ഒരു സഭയാണ് എല്ലാം നല്ല സഭ, ഫിലാദൽഫിയ. പിന്നെ സർദീസും വലിയ കുഴപ്പം. സർദീസ് അല്ല, ഏതാ? സ്മിർന, സ്മിർന. ബാക്കി 5 പോക്ക. ഈ 5 ഏറ്റവും പോക്ക ഏതാ? ഏതാ പറഞ്ഞില്ല, ഏതാ? ലവോദിക്യ. ഏറ്റവും മോശം സഭയാ. ഒരു ഗുണവും പറയാനായിട്ട് നമ്മൾ പറയത്തില്ലേ, ഇതിനെ കൊണ്ട് യാതൊരു പ്രയോജനം പറയത്തില്ല. കാരണം എന്താ? നീ നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, നഗ്നൻ, കുരുടൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഹോപ്ലെസ് ഫെലോ. അങ്ങനെയുള്ള ഒരു സഭ, ഈ സഭ, ഇങ്ങനെ സഭ കാണണം. നമ്മൾ എന്തു പറയും? ഇതെന്റെ കാര്യം പോക്ക, ഇവൻ ഇനി രക്ഷപ്പെടത്തില്ല. പക്ഷേ റെവലേഷൻ 3:20 നിങ്ങളൊന്ന് വായിക്കാം. റെവലേഷൻ അതിന്റെ 3
ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു.
ആ,
ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ
ആ
ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും.
ആ, ശ്രദ്ധിച്ചേ. ഇത്രയും മോശം സഭ, അതിന്റെ 17 വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ധനവാൻ സമ്പന്നായിരിക്കുന്നു, എനിക്ക് ഒന്നിനെ മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ എന്ന് മാത്രമല്ല, ഇത് ഇവരുടെ അറിയത്തുമില്ല. ഇവന്റെ സ്ഥിതി പോലും ഇവൻ അറിയത്തില്ല. അവന്റെ അടുക്കലേക്ക് കർത്താവ് ചെന്ന് മുട്ടുക, ഇതാ ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു. അപ്പൊ കർത്താവ് എവിടെയാ? വെളിയിറങ്ങിപ്പോയി. ആ പരുവത്തിലാ നിൽക്കുന്നേ, വെളിയിറങ്ങിപ്പോയി. നമ്മളാണ് വെളിയിറങ്ങിപ്പോ എന്നാ ചെയ്യും? ഏതെങ്കിലും വീട്ടുകാരോടൊരു പ്രശ്നം ഉണ്ടായി, വെളിയിറങ്ങിപ്പോ, നമ്മൾ പറയും ഇനി മേലി ഞാൻ എന്ത് ചെയ്യത്തില്ല, ആ വീട്ടിലോട്ട് കയറത്തില്ല. പക്ഷെ എന്റെ കർത്താവ് അങ്ങനല്ല. സ്തോത്രം. കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? ഇറങ്ങിപ്പോയി. സഹിയായിട്ട് നിൽക്കാൻ മേലാത്ത കണ്ടീഷനിലാണ് കർത്താവ്. അവസാനം ഇവന്റെ പരുവം കണ്ടിട്ട് എത്രമാത്രം സഹിക്കുന്ന കർത്താവ് ഇറങ്ങിപ്പോയി. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും വരിക. കർത്താവ് വന്ന് മോനെ തുറന്നാ മതി, മാനസാന്തരപ്പെട്ടാ മതി, തുറന്നാ മതി. എന്താ ആരംഭിക്കുന്നറിയാവോ? ഞാൻ അകത്ത് വന്നിട്ട് നമ്മൾ ഒരുമിച്ച് അത്താഴം കഴിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വി ക്യാൻ ഹാവ് ഫെലോഷിപ്പ് അഗെയിൻ. നമുക്ക് വീണ്ടും കൂട്ടായ്മ ആചരിക്കാം. ഇതാ കർത്താവിന്റെ സ്നേഹം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല, ഇന്ന് കർത്താവ് നിങ്ങളുടെ അടുക്കലും ഒന്ന് മുട്ടുകയാ. മോനെ ഓപ്പൺ ദ ഡോർ, തുറക്ക്. ഹൃദയം തുറക്ക്, തെറ്റാണെന്ന് സമ്മതിക്ക്. എന്നാ ചെയ്യാം, നമുക്ക് തമ്മിൽ കൂട്ടായ്മ ആചരിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ചൊന്നിരിക്കാം, ഞാൻ നിന്നോട് സംസാരിക്കാം, നീ എന്നോട് സംസാരിക്കാം. യെസ്, കർത്താവിന്റെ ഹൃദയം കണ്ടോ, കണ്ടോ കർത്താവിന്റെ ഹൃദയം. ഇതാ നമ്മുടെ കർത്താവ്, ഇതാ കർത്താവ് നമ്മേം പഠിപ്പിച്ചത്. അമ്മോനെ, ആരെയും കണ്ടം ചെയ്യരുത്. ഡോണ്ട് കണ്ടം എനിബഡി, ഡോണ്ട് കണ്ടം. കാരണം എന്താണെന്നറിയാമോ, എന്താ കണ്ടം ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെ കണ്ണിലും ചില കോലിരിപ്പുണ്ട്, മറ്റുള്ള കണ്ണിലെ കരട് തപ്പി പോകുമ്പോൾ നമ്മുടെ കണ്ണിലും ചില കോലുണ്ടെന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ഡോണ്ട് കണ്ടം, ഡോണ്ട് കണ്ടം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.